Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ಕೈಹ ವ್ಯಾಕ್ರೋ ವಾ ಸಿಂಹೋ ವಾ ವೃಕೋ ವಾ ವರಾಹೋ ವಾ ಕೀಡೋ ವಾ ಪತಂಗೋ ವಾ ದಂಶೋ ವಾ ಮಶಕೋ ವಾ ಯದ್ಯದ್ ಭವಂತಿ ತದಾ ಭವಂತಿ ಸ ಯೇಶ್ವಾಣಿ ಮಾಯಾ ಯದತಾತ್ಮವಿದಂ ಸರ್ವಂ ತತ್ಸತ್ಯಂ ಸಾತ್ಮಾ ತತ್ವಮಸಿ ಸೇದಗೇತೋ ಇದಿ ಭೂಯ ಏವ ಮಾ ಭಗವಾನ್ ವಿಜ್ಞಾಪೇತು ಇದಿ ತಥಾ ಸ್ವಮೇಧಿ ಹೋವಾಚ. ഇവിടെ ഭാഷകാരം പറഞ്ഞു, യഥാപ്രജ്ഞം ഹി സംഭവം, അവന്റെ പ്രജ്ഞയനുസരിച്ചാണ് ജന്മം എന്ന് പറഞ്ഞു. അവിടെ അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്, ആ സുഹൃത്തിയിലേക്ക് ഈ ഭവനം സംഭവിച്ചു, ജാഗ്രത് ഒരു സൃഷ്ടിക്ക് ശേഷം വീണ്ടും ജാഗ്രതയായി തന്നെ അനുവർത്തിക്കുന്നു, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനെ രണ്ടിനെ ബന്ധിപ്പിക്കുന്ന എന്താണ്? അതിനാണ് ഭാഷകാരൻ അവിടെ പറഞ്ഞത് ആ പ്രജ്ഞം ഈ സംഭവം. അതിനാണ് പറയുന്നത് വാസന എന്നും മറ്റും പറയുന്നു. അത് നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു ജാഗ്രതത്തിന്റെയും അടുത്ത ജാഗ്രതത്തിന്റെയും മധ്യത്തിൽ സുഷുപ്തി എന്ന് പറയുന്ന ഒരു കയർ വെച്ചിട്ട് രണ്ടിനെയും കൂടെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ധരിക്കരുത്, അങ്ങനെ ബന്ധിപ്പിക്കുകയാണ്. ഒരു ജാഗ്രത്, ഒരു സുഷുപ്തി, ഒരു ജാഗ്രത, രണ്ടിനെയും കൂടെ ബന്ധിപ്പിക്കാൻ മധ്യത്തിലൊരു കയർ. അപ്പോൾ യഥാപ്രജ്ഞം, കർമ്മം, ജ്ഞാനം, വാസന ഇതെല്ലാം കൂടി ഇതിനെ രണ്ടിനും കൂടെ കൂട്ടി മുട്ടിക്കുക. അതുകൊണ്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് വീണ്ടും ആ ജാഗ്രതയിലേക്ക് വരുന്നു. അങ്ങനെ ധരിക്കരുത്, അങ്ങനെ ഇവിടെ കൂട്ടിക്കെട്ടുന്ന ഒന്നുമുണ്ട്. കാരണം എന്താണ്? ഈ ജാഗ്രതത്തിലും അടുത്ത് വരാൻ പോകുന്ന സുഷുപ്തിയിലും തുടർന്ന് വരുന്ന ജാഗ്രതത്തിലും എല്ലാം ഇരിക്കുന്ന ഒന്ന് സത്. രണ്ടെണ്ണം ഉണ്ടെങ്കിലേ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റൂ. ഒന്നിലെങ്ങനെ ബന്ധനം സംഭവിക്കും? സംഭവിക്കുന്നില്ല. പിന്നെന്താ, ഈ സത്തിൽ ഈ ജാഗ്രത ഇങ്ങനെ അനുഭവപ്പെടുന്നു, പുരുഷനായും സ്ത്രീയായും ഒക്കെ അനുഭവപ്പെടുന്നു. അടുത്ത സൃഷ്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ കേവലം സത്തായി നിലനിൽക്കുന്നു, അനുഭവമില്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതിങ്ങനെ പ്രകാശിക്കുന്നു, മായാവീവ മായാവീ പോലെ എന്ന് കുറച്ച് ഉയർന്ന തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ജാഗ്രതത്തിൽ ഇതിങ്ങനെ പ്രകാശിക്കുന്നത് അനുഭവപ്പെടുന്നത് എന്തിനോട് ബന്ധിച്ചിട്ടാണെന്നുണ്ട്? സത്യ ദൈവശേഷ സ്വഭാവം എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ സ്വഭാവമായി പ്രകാശിക്കുന്നു. വേറെ തരത്തിൽ വേണമെങ്കിൽ പറയാം, ഇവിടെ ഈ ജാഗ്രതത്തിൽ സത്ത് സത്തായി പ്രകാശിക്കുന്നു, പുരുഷനായും സ്ത്രീയായും പ്രകാശിക്കുന്നു. അങ്ങനെയും മനസ്സിലാക്കും. വീണ്ടും അടുത്ത സൂക്ഷിച്ചു കഴിഞ്ഞ് ജാഗ്രത വീണ്ടും അതുമായി പ്രകാശിക്കുന്നു. മറിച്ച് ഈ ജാഗ്രതത്തിൽ ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ ജാഗ്രത സത്തായി തന്നെ പ്രകാശിക്കും. പരസ്പരം ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹൃദയത്തിൽ അത് കേവലം സത്തായി നിൽക്കുന്നു, വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ സത്തായി പ്രകാശിക്കുന്നു. അങ്ങനെ സംഭവിക്കും. സത്തിന് പുരുഷനായും സ്ത്രീയായും എല്ലാം പ്രകാശിക്കാമെങ്കിൽ അതിന് സത്തായും പ്രകാശിക്കും. എന്താ ദോഷം? സത്ത് നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ലേ? സർവത്ര ഉണ്മ അനുഭവിക്കുന്നില്ലേ? പക്ഷെ അത് കേവലമായ ഉണ്മയുടെ രീതിയിലല്ല, പുരുഷ സ്ത്രീ ഭേദത്തോടുകൂടിയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ പറയുന്നു അത് അജ്ഞാവസ്ഥ, അജ്ഞാനാവസ്ഥ എന്നെല്ലാം പറയുന്നു. മറിച്ച് സത്ത് സത്തായി തന്നെ പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്നതിന് ഇവിടെ പരസ്പരം ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല, സഹജമായി അങ്ങനെ പോകുന്നു. ജീവഭാവങ്ങളെല്ലാം അതുപോലെ പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നത് എന്താണ്, ഇത് വിലയിക്കുന്നു പരിണമിക്കുന്നു എന്ന് പറയുന്നതും ആ അർത്ഥത്തിലാണ്. സത്തിൽ വിലയിക്കുന്നു, സത്തായി നിലനിൽക്കുന്നു, സത്തിൽ പരിണമിക്കുന്നു, ജാഗ്രതയും സ്വപ്നമായും എല്ലാം പരിണമിക്കുന്നു. ഈ രണ്ട് ഭാവങ്ങളെ മുമ്പ് പറഞ്ഞ നിവൃത്തി എന്ന് പറഞ്ഞു, അതാണ് അവിടെ പുരുഷനായും സ്ത്രീയായും വിവേകശൂന്യമായി എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് ജാഗ്രത, സത് എന്നുള്ളത് വിട്ടിട്ട് അതിന്റെ സ്ഥാനത്ത് സത്തിൽ പ്രകാശിക്കുന്നു പുരുഷ സ്ത്രീ ഭാവങ്ങളെല്ലാം. അങ്ങനെ ധരിക്കരുത്. ഒരാൾ ഈ സത്തെന്നുള്ള ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പുരുഷൻ പുരുഷനല്ലാതായി തീരും, സ്ത്രീ സ്ത്രീ അല്ലാതായി തീരും, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. തത്വത്തിൽ അത് അയാൾ പുരുഷനും സ്ത്രീയും ഒന്നുമല്ല, വ്യവഹാരത്തിൽ അനുഭവത്തിൽ പുരുഷൻ പുരുഷൻ തന്നെ, സ്ത്രീ സ്ത്രീ തന്നെ, യുവാവ് യുവാവ് തന്നെ, വൃദ്ധൻ വൃദ്ധൻ തന്നെ. മാറ്റം സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ഈ ജാഗ്രതയിൽ ഇതിങ്ങനെയാണ് പ്രകാശിക്കുന്നത്. ഇതെല്ലാം സത്തിൽ പ്രകാശിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പ്രതീതിക്ക് മാറ്റം വരുന്നില്ല. ഇത് അതുപോലെ അതുകൊണ്ടാണ് അതിന് പ്രാരബ്ധമൊന്നും മറ്റും ഇന്നി ഭാഷകാരം വിശദീകരിക്കും. അതങ്ങനെ തന്നെ പോകും. അതിനെക്കുറിച്ച് നമുക്ക് പല ഭാവനകളും ഉണ്ടെന്നുള്ളത് സ്ത്രീ പുരുഷ ഭേദമെല്ലാം നഷ്ടപ്പെടും. പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടുന്നുമില്ല, പ്രത്യേകിച്ചൊന്നും നേടുന്നുമില്ല. സംഗതി മൊത്തം തല തിരിയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ എങ്ങനെയാണ്? ഇതിൽ സത്, ഇതെല്ലാം സത്ത് എന്നുള്ള ഈ പുരുഷഭാവം സത്താണ്, സ്ത്രീഭാവം സത്താണ്, മനുഷ്യഭാവം സത്താണ്. മറിച്ചാണെങ്കിലോ സത്തിൽ ഇതല്ല. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. സത്തിലാണ് പുരുഷഭാവം, സത്തിലാണ് സ്ത്രീഭാവം, സത്തിലാണ് ഗുരുഭാവം ശിഷ്യഭാവം അല്ല. അങ്ങനെ ഈ അനുഭവത്തിന് ഇതിന്റെ ഇടയ്ക്ക് സുഷുതിയിൽ സർവബന്ധങ്ങളും നഷ്ടപ്പെട്ട് സർവശൂന്യമായ അവസ്ഥയെ പ്രാപിച്ചാലും വീണ്ടും അത് അങ്ങനെ തന്നെ പ്രകാശിക്കുന്നു. അതതിന്റെ സ്വഭാവം. അതുകൊണ്ട് പിന്നെ പിടിച്ച് രണ്ടിനെയും കൂടെ കൂട്ടിക്കെട്ടാനൊന്നിന്റെ ആവശ്യമില്ല. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയും. എന്താണെന്ന് പറഞ്ഞത്? തത്കർമ്മജ്ഞാനവാസനാങ്കിത സന്ത. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. എന്തുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ പ്രകാശിക്കുന്നു? ഈ ജാഗ്രതയിൽ പുരുഷനായിരുന്നു, സുഷുപ്തിയിൽ സർവവിച്ഛേദം സംഭവിച്ചു, വീണ്ടും പുരുഷനായി എന്നുകൊണ്ട് വരുന്നു. അപ്പൊ രണ്ടേം കൂടെ ബന്ധിപ്പിക്കാൻ അടുത്ത് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിന് സമാധാനം പറയുകയാണ്. ആ സമാധാനം ആണ് പറയുന്നത് എന്താണ്? അത് വാസന ഉണ്ടായിരുന്നു, കർമ്മം ഉണ്ടായിരുന്നു, ജ്ഞാനം ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ ഈ വാസന കർമ്മം ജ്ഞാനം എന്നൊക്കെ പറയുന്നത്? ദൈവശേഷ സ്വഭാവം. ഇതിന്റെ സ്വഭാവമാണ്, വേറൊന്നുമല്ല. ഇതിന് അന്യമായ ഒന്നല്ല. ജാഗ്രതയിൽ ഇല്ലാതിരുന്ന ഒന്ന് സ്വപ്നത്തിൽ ഉണ്ടായിരുന്നല്ല, സുഷുതിയിൽ ഉണ്ടായിരുന്നല്ല. മറിച്ച് എന്താണോ ഇത് സ്വഭാവം, ജാഗ്രത ഇതിന്റെ സ്വഭാവമാണ്, ഇങ്ങനെയെല്ലാം പ്രകാശിക്കുന്നു. സുഷുതി ഇതൊന്നും പ്രകാശിക്കാതിരിക്കുക, അതതിന്റെ സ്വഭാവമാണ്. ഇത്രയുള്ള വ്യത്യാസം. ജാഗ്രത ഇങ്ങനെ പ്രകാശിക്കുന്നു, ജാഗ്രതകളിലെല്ലാം ഇതേ സ്വഭാവത്തിൽ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മാറ്റം നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല. വൃദ്ധനായത് അറിഞ്ഞില്ല, യുവാവായത് അറിഞ്ഞില്ല, ഒന്നും പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. സ്വഭാവമാണ്, സഹജമാണ്, അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്സ്വഭാവം അവിടെ അതിന്റെ പരമാർത്ഥത്തെ അറിയുന്നു, അവന് ജ്ഞാനി എന്ന് പറയുന്നു. ഇതിൽ പരമാർത്ഥമായിരിക്കുന്നത് ഈ സകലഭാവങ്ങളെന്നുമല്ല, മറിച്ച് എന്താണ്, സദ്ഭാവമാണ്, അതാണ് പരമാർത്ഥം. ഇതൊക്കെ നമുക്ക് പരമാർത്ഥമാണെന്ന് തോന്നുന്നു, ഇതിന്റെ സഹജ ഭാവങ്ങളെല്ലാം പരമാർത്ഥം തോന്നുന്നു, അങ്ങനെയാണ് നമ്മുടെ അനുഭവം അല്ലേ. എപ്പോഴെങ്കിലും ഈ പുരുഷഭാവം പരമാർത്ഥമല്ല എന്ന് അറിഞ്ഞിട്ടാണോ പുരുഷനായിരിക്കുന്നല്ല, ഇത് പരമാർത്ഥം ധരിച്ചുകൊണ്ട് തന്നെ അവിടെ ബോധിപ്പിക്കുന്നു ശ്രുതി എന്താണ്, അതല്ല സദ്ഭാവമാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിച്ചാൽ പിന്നെ അതിനെ മാറ്റാൻ വേറൊന്നുമില്ല. ഇവിടെ മറ്റ് ഭാവങ്ങൾക്കൊന്നും അതിനെ മാറ്റാൻ പറ്റില്ല, എന്തുകൊണ്ട്, അത് നിരപേക്ഷമായ പരമാർത്ഥമാണ്. അതുകൊണ്ട് പറയുന്നു, ആ സത്തിലേക്ക് പ്രവേശിക്കുന്നവൻ സദ്ബോധത്തോടുകൂടിയാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഉണരുമ്പോഴും ആ സദ്ബോധത്തോടുകൂടി തന്നെ. അത് പ്രത്യേകിച്ച് സദ്ബോധത്തോടെ ഓർക്കേണ്ട കാര്യമില്ല, വിസ്മരിക്കേണ്ട കാര്യമില്ല, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പക്ഷെ അവിടെ വളരെ തുച്ഛമായൊരു തടസ്സം, ഇനിയും വരാൻ വഴിയുള്ളൂ ഈ സദ്ബോധത്തിന്. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, ഭൂയ ഏകുമ ഭഗവാൻ വിജ്ഞാപയത്, വീണ്ടും എന്നെ ഇത് ബോധിപ്പിക്കണം, എന്തോരു തടസ്സം. തഥാ സൗമ്യ ശരി, വീണ്ടും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത് പോലെ തോന്നിയാലും ഒരു മറ, ആ മറ മാറുന്നത് വരെ വീണ്ടും അതിനെ തെളിക്കുകയാണ്. ഇമാ സൗമ്യം ദന്ത്യഹ പുരസ്താദ് പ്രചിഹസ്യന്തന്തേ പശ്ചാത് പ്രതീച്യഹ സമുദ്രമേവ അപിയന്തി സസമുദ്ര ഏവ ഭവതി താ യഥാ തത്ര ന വിദു ഇയം അഹം അസ്മി ഇയം അഹം അസ്മീതി ശ്രീമു തത്ര ദൃഷ്ടാന്തം കസ്മാത് വിജ്ഞാനം ന ഭവതി. സത്യനേകീഭവിച്ചിട്ടുണ്ടെന്ന് വരുമ്പോൾ എന്തുകൊണ്ട് ആ വിജ്ഞാനത്തോടുകൂടി വരുന്നില്ല, ഞാൻ പരമമായ സത്യത്തെ പ്രാപിച്ചിരിക്കുന്നു. ശൃണു തത്ര ദൃഷ്ടാന്ത യഥാ സ്വാമി മാഹ നദ്യ ഗംഗാദ്യ പുരസ്താ പൂർവാം ദിശം പ്രതി പ്രാച്യ അഞ്ജനാഹ സിന്ദന്തേ സ്രവന്തി. നദികൾ മുഖ്യമായി രണ്ട് ഭാഗത്തിലേക്കാണല്ലോ ഒഴുകുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ, ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും, കാരണം അത് സമുദ്രത്തിലേക്ക് ഒഴുകുന്നുകൊണ്ടാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത്. ഗംഗാദ്യ പൂർവാം ദിശം പ്രതി പ്രാച്യ പ്രാഗഞ്ജന സ്യന്തന്തി സർവന്തി. കിഴക്കോട്ടാ ഒഴുകുന്നു, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അത് തന്നെ പറയുകയാണ്, പശ്ചാത് പ്രതീജിയും ദിശം പ്രതി സിന്ധുവാദ്യ സിന്ധുവും മറ്റും തിരിച്ചൊഴുകുന്നു, ഒന്ന് ബംഗാൾ ഉൾക്കടലിലേക്കും മറ്റൊന്ന് അറേബ്യൻ കടലിലേക്കും. അതിനാണ് ഇവിടെ പറയുന്നത് പ്രതീജിയും അഞ്ചന്തി ഗച്ഛന്തി പ്രതീച്ഛ പടിഞ്ഞാറൻ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു. ചെറുതങ്ങനെയല്ല, വടക്കുനിന്ന് തെക്കോട്ടൊഴുകുന്നു, ചെറു തെക്കുനിന്ന് വടക്കോട്ടൊഴുകുന്നു. സമുദ്ര അംബോനിധേർ ജലധരയിൽ ആക്ഷിപ്താഹ പുനർവൃഷ്ടിരൂപേണ പതിത, അവിടെ ചെല്ലുന്നു ഈ നദികൾ, അവിടെ സമുദ്രം അതിനെ സ്വീകരിക്കുന്നു. അംബോനിധേർ വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു, ജലധരയിൽ ആകൃഷ്ട മേഘങ്ങൾ അതിനെ ആകർഷിക്കുന്നു എന്ന് വെച്ചാൽ മേഘരൂപത്തിൽ പോകുന്നു, ആകാശത്തിലേക്ക് പോകുന്നു. പുനർവൃഷ്ടരൂപേണ പതിതാഹ വീണ്ടും വൃക്ഷരൂപത്തിൽ അത് ഭൂമിയിലും സമുദ്രത്തിലുമെല്ലാം പതിക്കുന്നു. ഗംഗാനി നദീരുപുണ്യ വീണ്ടും ഗംഗാതിരൂപത്തെ പ്രാപിക്കുന്നു. പുനഃസമുദ്രം അംബോനിധിമേവ അപിയന്തി വീണ്ടും ആ സമുദ്രത്തെ തന്നെ പ്രാപിക്കുന്നു. സമുദ്രേവ ഭവതി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, സമുദ്രത്തിൽ ചെല്ലുമ്പോൾ സമുദ്രമാകുന്നു, കരയിൽ വരുമ്പോൾ ഗംഗയും സിന്ധുവുമാകുന്നു. സുഷുപ്തിയിൽ പോകുമ്പോൾ സത്താകുന്നു. ജാഗ്രതയിലേക്ക് വരുമ്പോൾ പുരുഷന് സ്ത്രീയുമാകുന്നു. താ നദ്യോ യഥാ തത്ര സമുദ്രേ സമുദ്രാത്മന ഏകദാംഗത. ശരി, കരയിൽ നിന്നുകൊണ്ട് നോക്കുന്ന സമുദ്രത്തിൽ സിന്ധുവിനെയോ ഗംഗയോ കാണാൻ കഴിയുന്നുണ്ടോ? സമുദ്രത്തെ എത്ര പരിശോധിച്ചാലും ശരിയല്ലേ, സിന്ധുവിനെയും ഗംഗയും കാണാൻ കഴിയത്തില്ല. അവിടെ സമുദ്രത്തെ കാണാൻ കഴിയത്തില്ല. ഇനി ഒരാൾ വാശി പിടിച്ചാലോ, അല്ല എനിക്കവിടെ അറിയണം, ഗംഗയെ അറിയണം, യമുനെ അറിയണം, സിന്ധുവിനെ വ്യർത്ഥം, അത് നടക്കുന്ന കാര്യമില്ല. സമുദ്രാത്മന ഏകദാംഗത ന വിദുഹു ന ജാനാതി ഇയം ഗംഗ അഹമസ്മി ഇയം യമുന അഹമസ്മി. അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു, ഏകീഭൂതമാണ്. സത്തിൽ ഏകീഭവിച്ചിട്ട് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? തിരിച്ചറിയേണ്ട കാര്യമില്ല, തിരിച്ചറിയണമെന്ന് നിയമമില്ല. നിയമം ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ട് ഗംഗയാണോ യമുനയാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നങ്ങനെ നമ്മുടെ മനസ്സിലിരിക്കുകയാണ്. അതുകൊണ്ട് ചോദിക്കുന്നത് ഗംഗയാണോ യമുനയാണോ, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ തിരിച്ചറിയുന്നുള്ള ഒന്നുമില്ല. അത് എന്തുകൊണ്ട്? അത് ഏകത്വത്തെ പ്രാപിച്ചു, ജലമായി, കേവല ജലമായി തീർന്നു, സമുദ്ര ജലമായി തീർന്നു. അതുപോലെ ഈ സത്തിനെ ഇവിടെ ഏകീഭവിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞാനം ആത്മബോധമൊന്നും കൃത്രിമമായിട്ട് അവരും ഉണ്ടാക്കിയെടുക്കുന്നത്. അത് സഹജമാണ്. ബോധസദ അല്ലെങ്കിൽ ആ ജ്ഞാനസദ ജ്ഞാനമായിട്ട് തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ആരോപിച്ചിരിക്കുന്നതിന് മാറ്റുന്നു എന്നേ ഉള്ളൂ. ബോധം കൊണ്ട് തന്നെ അത് മാറ്റുന്നു, ശേഷിക്കുന്ന ബോധം മാത്രം അല്ലേ. കഴിക്കുന്ന ജലം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ജലം കാണും. അതുപോലെ ബോധം കൊണ്ട് ഈ ആരോപത്തെ നിവർത്തിപ്പിക്കുന്നു, മറ്റ് ഭാവങ്ങളെല്ലാം നിവർത്തിപ്പിക്കുന്നു, ശേഷിക്കുന്ന സദാത്മഭാവം. ജാഗ്രത്തിൽ അബോധം ഉണ്ടാകുന്നു, താൻ സത്താണ്. അബോധത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു, ഗുരു ബോധിപ്പിക്കുന്നു, ശിക്ഷ ഗ്രഹിക്കുന്നു. ജാഗ്രത്തിൽ അത് വേണം, അതുണ്ട്, നമുക്കറിയാം. ഇതുവരെ അറിയില്ലായിരുന്നു താൻ സത്താണ്, ഇപ്പോൾ അറിയുന്നു. ജാഗ്രതയുള്ള ബോധം സംഭവിച്ചു. ഒരു സുഷുപ്തിയിൽ അത് സംഭവിക്കണമെന്നുണ്ടോ? സുഷുപ്തിയിൽ സംഭവിക്കാൻ ഈ കർണങ്ങളൊന്നും ഇല്ലല്ലോ. സുഷുപ്തിയിൽ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ ചോദ്യം, പഴയ ചോദ്യം എന്താണ്? അങ്ങനെ നിങ്ങൾ ഏകത്വത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഏകത്വത്തെ അറിയുന്നില്ല? ഏകത്വത്തെ പ്രാപിക്കുന്നിടത്ത് അറിവില്ല, അവിടെ ഒന്നിനെ അറിയാൻ കഴിയുന്നില്ല. അറിവില്ലായ്മയാണ് അതിന്റെ സ്വരൂപം. ഇവിടെ അറിവില്ല, സുഷുപ്തിയിൽ അറിവില്ല. പിന്നെ അവിടെ എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം? ചോദ്യത്തിലാണ് തകരാറ്. പക്ഷെ ജാഗ്രതയിൽ അങ്ങനെയല്ല, അവിടെ അറിയാം. അതിനാണ് ഇതെല്ലാം ഗുരു ശാസ്ത്രമെല്ലാം അതിനെ ബോധിപ്പിക്കുന്നു, ഗ്രഹിക്കുന്നു. ആ അറിവ് എന്തിനു വേണ്ടി? മറ്റ് ഭാവങ്ങളെ നിരാകരിക്കാൻ വേണ്ടി മാത്രം. അതേ അതിന്റെ ഉപയോഗമാണ്. എന്നിട്ട് അറിവോടുകൂടി തന്നെ എന്ത് ചെയ്യുന്നു? അവൻ പോകുന്നു, സുഷുപ്തിയിലേക്ക് പോകുന്നു, ഉണരുന്നു. അറിവോടുകൂടി തന്നെ. അറിവ് എങ്ങനെ മറ്റ് ഭാവങ്ങളെല്ലാം നിരാകരിച്ച അറിവ്? അതാ ഇപ്പോ ജാഗ്രതയിൽ അവൻ മറ്റൊന്നാകാൻ കഴിയുന്നില്ല. പരമാർത്ഥത്തിൽ മറ്റൊന്നാകാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ അവന് മറ്റൊന്നാകാൻ കഴിയില്ല. സദാത്മഭാവത്തെ വിട്ടിട്ട് മറ്റൊന്നാകാൻ കഴിയില്ല. മറിച്ച് സദാത്മഭാവത്തിൽ രണ്ടു തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോ ഉണ്ടാവും എന്ന് പറയുന്നു, ചിലപ്പോ ഞാനും ഇല്ല ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു, അങ്ങനെ ധരിക്കരുത്. ജ്ഞാനമുണ്ട്, അതാണ് ജാഗ്രതയിലെ വിവേകം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ധരിക്കുന്ന തരത്തിലല്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല, അത് വരുന്നില്ല. അവിടെയാണ് കൂടുതൽ കൃത്യത വേണ്ടത്, കൂടുതൽ വെളിവ് വരേണ്ട അവിടെയാണ്. ആ ജ്ഞാനത്തിന്റെ സ്വഭാവത്തിൽ സ്വരൂപത്തിലാണ് നമുക്ക് മിഥ്യാശങ്കകളുള്ളത്. അതിനാണ് ഇവിടെ തെളിയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇതിനെ ഇങ്ങനെ ഉപദേശിക്കുന്നത്. ആ ജ്ഞാനത്തോടുകൂടി അല്ല പോയത്, അതുകൊണ്ട് ഉണർന്നപ്പോ ആ ജ്ഞാനത്തിൽ അവന് നിലനിൽക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചൊരു ജ്ഞാനത്തോടുകൂടി ഉറങ്ങുകയോ പ്രത്യേകിച്ചൊരു ജ്ഞാനത്തോടുകൂടി ഉണരുകയോ ചെയ്യല്ല. ജാഗ്രത ആ ബോധമുണ്ട്, സദാത്മബോധം. അവിടെ നിന്ന് അതിനെ വിട്ട് സുഷുപ്തിയിലേക്ക് പോയി, വീണ്ടും ജാഗ്രത അതേ സദാത്മബോധം അത് നിലനിൽക്കുന്നു. ആ ജാഗ്രത ആ സദാത്മബോധത്തിൽ അതിന് വിപരീതമായ സർവവും നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. സത്താതാത്മ്യത്തിൽ മറ്റ് താതാത്മ്യങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ജ്ഞാനിയുടെ നില. അതിനാണ് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ വീണ്ടും സംശയത്തെയും അജ്ഞാനത്തെയും നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഇതിനവസാനമില്ല. മറിച്ച് ആ സദാത്മ്യകത്വ ബോധത്തിൽ അജ്ഞാന സംശയങ്ങൾ നിരാകരിക്കപ്പെടുകയാണ്, ഇല്ലാതായിത്തീരുകയാണ്. ആ വിഷയത്തിൽ അവൻ അവിടെ നിശ്ചിന്തനായി തീരുകയാണ്. അതുകൊണ്ട് സുഹൃത്തിയിൽ പോയാൽ സുഹൃത്തിയിൽ അതറിയണം, അങ്ങനൊരു നിയമമില്ല. അറിയേണ്ട ആവശ്യമില്ല, ജാഗ്രതയിൽ അറിഞ്ഞാൽ മതി. അതിനാണ് സമുദ്രദിഷ്ടാന്തം പറയുന്നത്. സമുദ്രേവ ഭവതി, അത് സമുദ്രം തന്നെയായിരിക്കുന്നു. താ നദ്യ യഥാ തത്ര സമുദ്രേ സമുദ്രാത്മനായ ഏകദാംഗത. ആ നദികളെല്ലാം സമുദ്ര രൂപത്തിലേകീഭൂതമായി. ന വിദുഹു ന ജാനാതി, അതൊന്നും അറിയുന്നില്ല. ഈ അംഗംഗ അഹമസ്മി ജ്ഞാനത, ഈ ഗംഗയാണ്. യം യമുന അഹമസ്മി ജ്ഞാനത, യമുനയാണ് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മാണ്ഡവ്യത്തിൽ പറഞ്ഞ സുഷുപ്തിയിൽ അഗ്രഹണം വിശേഷം എന്ന് പറഞ്ഞു. ജാഗ്രത്തിൽ ഗ്രഹണം വിശേഷം. ജാഗ്രതയിൽ ഒരു ആത്മബോധത്തിന്റെ ആവശ്യം എന്തുകൊണ്ട് വന്നു? കാരണം ജാഗ്രതയിൽ അനാത്മബോധം സഹജമായതുകൊണ്ട്. സുഷുപ്തിയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആത്മബോധത്തിന്റെ ആവശ്യമില്ല? കാരണം അവിടെ അനാത്മബോധമില്ല. രോഗമുള്ളിടത്തെ വൈദ്യന്റെ ആവശ്യമുള്ളൂ, അല്ലാത്തടത്ത് എന്തിനാ? അതുകൊണ്ട് അതിനെ വീണ്ടും വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഒരു ജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത് പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയും, അങ്ങനെയാണെങ്കിൽ ശരി, സുഹൃത്തി ലേകത്വത്തെ പ്രാപിച്ചു എന്ന് പറയും. അപ്പൊ ഉറങ്ങിയിട്ട് വരുന്നവരെല്ലാം ജ്ഞാനികളാകണ്ടേ എന്നൊക്കെയുള്ള ബാരിശമായ ചോദ്യങ്ങൾക്കെല്ലാം ഇവിടെ സമാധാനം പറയുകയാണ്. ഇമാ സോമ്യ നദ്യഃ പുരസ്താത് പ്രാച്യഃ സ്യന്ദന്തേ പശ്ചാത് പ്രതീച്യഃ സ്താഹ സമുദ്രാ സമുദ്രം ഏവ അപിയന്തി സ സമുദ്ര ഏവ ഭവതി താ യഥാ തത്ര ന വിദുഹു ഇയമഹമസ്മി ഇയമഹമസ്മീതി ഏവമേവ ഖലു സോമ്യാ ഇമാ സർവാ പ്രജാഃ സദ ആഗമ്യാ ന വിദുഃ സദ ആഗച്ഛാമഹ ഇതി ഇഹ വ്യാഘ്രോ വാ സിംഹോ വാ വൃകോ വാ വരാഹോ വാ കീടോ വാ പതംഗോ വാ ദംശോ വാ മസകോ വാ യദ് യദ് ഭവന്തി തദാ ഭവന്തി